2022 സെപ്റ്റംബർ 4 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ലക്ഷ്യം ഗവർണറല്ല, പച്ചയായ അഴിമതി. രമേശ് ചെന്നിത്തല എഴുതുന്നു, ലോകായുക്തയുടെ പല്ല് പറിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ ചാൻസലറുടെ അധികാരം കൂടി കുറയ്ക്കുകയാണ്. ഇതിലൂടെ ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? നിലവിലെ നിയമങ്ങൾ സർക്കാർ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ആ നിയമം തന്നെ മാറ്റുമെന്നുള്ള ധിക്കാരപരമായ, ജനാധിപത്യ വിരുദ്ധമായ, സമൂഹത്തിന് താങ്ങാൻ കഴിയാത്ത രാഷ്ട്രീയമാണിത്. ഇത് അധാർമികമാണ്. വൈസ് ചാൻസലറെ തീരുമാനിക്കാൻ 2018 UGC റെഗുലേഷൻ ഇങ്ങനെയാണ്: 1. 10 വർഷം പ്രവർത്തന പരിചയമുള്ള പ്രൊഫസർ. 2. സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ UGC പ്രതിനിധി ഉണ്ടായിരിക്കണം. 3. ഈ കമ്മിറ്റി 3 മുതൽ 5 വരെയുള്ള പേരുകൾ ചാൻസലർക്ക് നൽകണം. കേരള യൂണിവേഴ്സിറ്റി ആക്ടിലും പറയുന്നത് UGC ഒരു പ്രതിനിധി, ചാൻസലറുടെ ഒരു പ്രതിനിധി, യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രതിനിധി എന്നിങ്ങനെ 3 പ്രതിനിധികൾ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്നാണ്. ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതിയിൽ ഇവരെ കൂടാതെ സർക്കാരിന്റെ പ്രതിനിധി, ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ വൈസ് ചെയർമാൻ എന്നീ 2 പേരെ കൂടി നോമിനേറ്റ് ചെയ്യുകയാണ്. ഇതോടുകൂടി സെർച്ച് കമ്മിറ്റിക്ക് 5 അംഗങ്ങളുണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വിചിത്രമായ നടപടി അതല്ല. സെർച്ച് കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്ന പാനൽ മാത്രമേ ചാൻസലർക്ക് കൊടുക്കാവൂ എന്നതാണ്. 2 പേരെ നോമിനേറ്റ് ചെയ്യുന്നത് ഗൂഢമായ ഉദ്ദേശ്യത്തോടെയാണ്. ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന ആളുകളെ വൈസ് ചാൻസലർമാരാക്കാൻ വേണ്ടിയുള്ള നടപടിയാണിത്. UGC പ്രതിനിധിയും ചാൻസലറുടെ പ്രതിനിധിയും നോക്കുകുത്തിയായി മാറുന്നു. നിഷ്പക്ഷവും നീതിപൂർവവുമായ നിലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പവിത്രമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന, അക്കാഡമിക് ക്വാളിറ്റി നിലനിർത്താൻ കഴിയുന്ന മഹാന്മാരായ ആളുകളെ വൈസ് ചാൻസലർമാരായി നിയമിക്കണമെന്ന് പറയുന്ന പുതിയ സുപ്രീംകോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഭേദഗതിക്ക് നിയമ പ്രാബല്യമില്ല. കണ്ണൂർ വൈസ് ചാൻസലറുടെ പുനർനിയമനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്തിനാണ് ഗവർണർ അവസാനം ഒപ്പിട്ടത്? എന്റെ നാട്ടുകാരനായതുകൊണ്ട് ഒപ്പിട്ടു തരണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലാതെ അക്കാഡമിക് യോഗ്യതയുടെയോ പ്രാധാന്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒപ്പിടണമെന്നല്ല. എന്റെ നാടാണ് കണ്ണൂർ, അവിടെ നിന്നും ഒരാൾ വരുന്നു, അതുകൊണ്ട് ഒപ്പിട്ടു തരണമെന്നാണ് പറഞ്ഞത്. അതാണോ യോഗ്യത? ഈ നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയല്ല, ചാൻസലർ സ്ഥാനം ഒഴിഞ്ഞുകൊള്ളാമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഗവർണറെ മാറ്റാത്തത്? ഞങ്ങൾക്ക് ഈ ഗവർണറോട് ഒരു താൽപര്യവുമില്ല. ഗവർണറെ പിൻവലിക്കണമെന്ന് ഈ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച മുൻ പ്രതിപക്ഷ നേതാവാണ് ഞാൻ. നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ മഹാൻ, നിങ്ങൾക്കെതിരായി നിൽക്കുമ്പോൾ അദ്ദേഹം നികൃഷ്ടൻ. ഈ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഗവർണറുമായി ഒത്തുതീർപ്പുണ്ടാക്കും. നിങ്ങൾക്കതിന് ഇടനിലക്കാരുണ്ടാകും. ആ ഇടനിലക്കാരുടെ ഒത്തുതീർപ്പ് നടക്കാതെ പോയതിന് ഞങ്ങളുടെ തലയിൽ കയറിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് നിഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. പുതിയ UGC റെഗുലേഷൻ വന്ന ശേഷം ഒരു നിശ്ചിത റിസർച്ച് സ്കോറുള്ളവരെ ഇന്റർവ്യൂവിന് ക്ഷണിക്കാനും ഇന്റർവ്യൂവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടത്താനും കഴിയും. അത് അപകടകരമാണ്. ആരെ വേണമെങ്കിലും സർവകലാശാലകളിൽ നിയമിക്കാം. യോഗ്യതയൊന്നും ഒരു പ്രശ്നമല്ല. VC അധ്യാപക നിയമനത്തിനുണ്ടാകുന്ന അമിത സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾക്ക് സർവകലാശാലകളിൽ ആരെയും നിയമിക്കാമെന്നുള്ള നിലയിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതിന് ഉദാഹരണമാണ് പ്രിയ വർഗീസിന്റെ നിയമനം. യോഗ്യതയല്ല, അക്കാഡമിക് മെറിറ്റ് അല്ല, അതിനെല്ലാം ഉപരിയായി VC ഇഷ്ടമുണ്ടെങ്കിൽ ആരെയും നിയമിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോൾ അന്നത്തെ UDF ഗവൺമെന്റ് മുഴുവൻ നിയമനങ്ങളും PSEക്ക് വിടാനുള്ള ധീരമായ തീരുമാനമെടുക്കുകയുണ്ടായി. സർവകലാശാലകളിലെ അധ്യാപക നിയമനം PSEക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? യൂണിവേഴ്സിറ്റികളിൽ രാഷ്ട്രീയമല്ലാതെ ഇപ്പോൾ മറ്റൊന്നുമില്ല. പരീക്ഷകൾ കൃത്യമായി നടക്കുന്നില്ല, സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി നൽകുന്നില്ല, പഠനം നടക്കുന്നില്ല, കരിക്കുലം പരിഷ്കരിക്കുന്നില്ല, മികച്ച അധ്യാപകരെയും മികച്ച ഗൈഡുകളെയും ലഭിക്കുന്നില്ല. ഇങ്ങനെ സർവകലാശാലകൾ കുത്തഴിഞ്ഞതായി മാറുകയാണ്. കേരളത്തിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെ വരുമ്പോഴും നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് തൊഴിൽ നൽകുന്നതിനെതിരെയുള്ള വികാരം ശക്തമാണ്. CPMുകാരല്ലാത്തവർക്ക് സർവകലാശാലകളിൽ നിയമനം ലഭിക്കാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒത്തുതീർപ്പിലെത്തുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി 3 കത്തുകൾ അയച്ചു എന്നാണ് പറഞ്ഞത്. ചട്ടവിരുദ്ധമായി ഇനിയൊന്നും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒപ്പിടാമെന്ന് പറഞ്ഞാണ് അന്ന് ഗവർണർ ഒപ്പിട്ടത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചട്ടങ്ങളും നിയമങ്ങളും മാറ്റുകയാണ്. കാര്യങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു!